بسم الله الرحمن الرحيم. قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها. قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون. وَإِذْ قَتَلْتُمْ نَفْسًا فَادَّارَأْتُمْ فِيهَا وَاللَّهُ مُخْرِجٌ مَا كُنْتُمْ تَكْتُمُونَ. فَقُلْنَا اضْرِبُوهُ بِبَعْضِهَا كَذَلِكَ يُحْيِي اللَّهُ الْمَوْتَى وَيُرِيكُمْ آيَاتِهِ لَعَلَّكُمْ تَعْقِلُونَ. ثُمَّ قَسَتْ قُلُوبُكُمْ بعد ذلك فهي كالحجارة أو أشد قسوة. وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشفق فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون.
طيب بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين وبعد. نمل سلام بين صلاة السلام جماعة صلاة الجماعة والإمامة هذا أفسانت حديث غلاننا أفسانت حديث غل. ഒന്നാമത്തെ ഹദീസ് അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസാണ്. അന അബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സമിഅതുൽ ഇഖാമത ഫംഷു ഇലാ സ്വലാ വഅലൈക്കുംസ് സകീനതു വൽവഖാർ വലാ തുസ്രിഉ ഫമാ അദ്രക്തും ഫസല്ലു വമാ ഫാതകും ഫഅതിമു അല മുത്തഫഖുൻ അലൈ വൽലഫ്ദു ലിൽ ബുഖാരി. ഖലാസ് അങ്ങനല്ലേ. എന്താ അന അബി ഹുറൈറത്ത് റളിയല്ലാഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇദാ സമിഅതുൽ ഇഖാമ ഇദാ സമിഅതുൽ ഇഖാമ നിങ്ങൾ ഇഖാമത്ത് കേട്ടാൽ ഇഖാമത്ത് വിളി നിങ്ങൾ കേട്ടാൽ ഫംഷു ഇലാ സ്വലാ നിങ്ങൾ നമസ്കാരത്തിലേക്ക് ഇംഷു ഇംഷു പറഞ്ഞവേ നടക്കുക നിങ്ങൾ നമസ്കാരത്തിലേക്ക് നടന്നു ചെല്ലുക. വഅലൈക്കും സകീനതു വൽവഖാർ വഅലൈക്കും നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ അസ്സകീന സകീന സമാധാനം വൽ വഖാർ വഖാർ എന്ന ഒതുക്കം ദൃഷ്ടി താഴ്ത്തി മൗനികളായി അതാണ് ദൃഷ്ടി താഴ്ത്തി മൗനികളായി ഒതുക്കത്തിൽ പോവുക അതാണ് വഅലൈക്കും സകീനതു വൽ വഖാർ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകണം നിങ്ങൾക്ക് ഒതുക്കവും ഉണ്ടാകണം. വല തുസ്രിഉ എന്താ വല തുസ്രിഉ നിങ്ങൾ ധൃതി പിടിക്കരുത് നിങ്ങൾ ധൃതി കാണിക്കരുത്. ഫമ അദ്രക്തും ഫസല്ലു വമ ഫാതകും ഫാതിമു എന്താ ഫമ അദ്രക്തും നിങ്ങൾ ഇമാമിന്റെ കൂടെ കണ്ടുമുട്ടിയത് കണ്ടെത്തിയത് ഫസല്ലു നിങ്ങൾ നമസ്കരിക്കുക. വമ ഫാതകും നിങ്ങൾക്ക് നഷ്ടമായത് ഫാതിമു നിങ്ങൾ പൂർത്തീകരിക്കുക പൂർത്തീകരിക്കുക. ഖലാസ് ഒന്നുകൂടി ഹദീസ് ഇതാ സമയത്ത് വിളി ഇഖാമ നിങ്ങൾ ഇഖാമത്ത് വിളി കേട്ടാൽ ഫംഷു ഇലാ സ്വലാ നമസ്കാരത്തിലേക്ക് നിങ്ങൾ നടന്നു ചെല്ലുക. വഅലൈക്കും സകീനതു വൽ വഖാർ നിങ്ങൾ നടന്നു ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവണം സമാധാനവും ഒതുക്കവും ഉണ്ടാകണം. വഖാർ എന്ന് പറഞ്ഞാൽ അതാണ് ദൃഷ്ടി താഴ്ത്തി സംസാരം ഇല്ലാതെ പിന്നെ ഒതുക്കത്തിൽ പോവുക. വല തുസ്രിഉ നിങ്ങൾ ധൃതി പിടിക്കരുത് ധൃതി കാണിക്കരുത്. ഫമ അദ്രക്തും ഫസല്ലു എന്താണോ നിങ്ങൾ ഇമാമിന്റെ കൂടെ കണ്ടെത്തിയത് അത് നിങ്ങൾ നമസ്കരിക്കുക. വമ ഫാതകും ഫാതിമു എന്താണോ നിങ്ങൾക്ക് നഷ്ടമായത് അത് നിങ്ങൾ പൂർത്തീകരിക്കുക. ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഈ പദപ്രയോഗം ഇമാം ബുഖാരിയുടേതാണ്. അതാണ് വല്ലഫ്ദു ലിൽ ബുഖാരി എന്ന് പറഞ്ഞത്. അപ്പൊ എന്താ ഈ ഹദീസ് അറിയിക്കുന്നത്? ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തിന് പോകുമ്പോ പോകുന്നവർക്കുണ്ടാകേണ്ട മര്യാദയാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. അല്ലെ, നടന്നാണ് പോകേണ്ടത്, ഓടാൻ പാടില്ല. പോകുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാകണം, ഒതുക്കുണ്ടാകണം. ഈ അവസാനത്തിൽ ഹദീസ് അവസാനം വാ നോക്കി, നിങ്ങൾ വല്ലാത്ത സ്ത്രീയോ നിങ്ങൾ ധൃതി കാണിക്കരുത്. ഫമ അദ്രക്തും ഫസല്ലു വമ ഫാതക്കും ഫഅതിമു. ഇമാമിന്റെ കൂടെ കിട്ടിയത് നിങ്ങൾ എന്ത് ചെയ്യുക? നമസ്കരിക്കുക. എന്താണോ നിങ്ങൾക്ക് നഷ്ടമായത് വമ ഫാതക്കും ഫഅതിമു, അത് നിങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുക. അതിലൊരു മസാല ഉണ്ട്, മസാലകൾ കുറേ ഉണ്ട്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട മസാല എന്താ വെച്ചാൽ, ഒരാൾ നിസ്കാരത്തിന് വന്നു, ഇമാമിന്റെ കൂടെ അയാൾക്ക് കുറച്ച് കിട്ടി, കുറച്ച് നഷ്ടമായി. അപ്പൊ അയാൾ ഇമാമിന്റെ കൂടെ കിട്ടിയത് അയാൾക്ക് അയാളുടെ ആദ്യ നമസ്കാരമാണോ, നിസ്കാരത്തിന്റെ തുടക്കമാണോ, അതല്ല കൊടുക്കാണോ? ഒരാൾ നാല് റക്കായത്തിലുള്ള നിസ്കാരത്തിൽ ഒരാൾ വന്നു, ഇമാമിന് രണ്ടറക്കായത്ത് നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് ഇയാൾ എത്തിയത്, മസ്ബൂഖാണ്. അയാൾക്ക് ഇമാമിന്റെ കൂടെ രണ്ടറക്കായത്ത് കിട്ടി, ആ കിട്ടിയത് ഇയാളുടെ വൈകി വന്നവന്റെ നമസ്കാര തുടക്കമാണോ, അതല്ല അയാളുടെ കൊടുക്കാണ് തുടക്കം അല്ലേ, അതാണ് ശരി. അതായത് പിന്നെ അപ്പൊ അങ്ങനെയാണ് വെച്ചാല് ഇമാമിന്റെ കൂടെ അയാള് ആദ്യത്തെ രണ്ടറക്കായത്തിൽ സൂറത്തുൽ ഫാത്തിഹ മാത്രമേ ഓതുള്ളൂ, സൂറത്തുൽ ഫാത്തിഹ മാത്രമേ ഓതുള്ളൂ. പിന്നെ അയാൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന രണ്ടറക്കായത്തിലോ ആ സൂറത്തുൽ ഫാത്തിഹ അയാളും ആ ഓതേണ്ടതില്ല. പിന്നെ സൂറത്തുൽ ഫാത്തിഹ അല്ല, സൂറത്തുൽ ഫാത്തിഹ അല്ല, സഹറ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുകൾ ഓതേണ്ടതില്ല എന്നർത്ഥം. കാരണം അയാൾക്ക് പിന്നെ ഇമാമിന്റെ കൂടെ കിട്ടിയത് അയാളുടെ ആദ്യത്തെ റക്കായത്തുകളാണ്, ആദ്യത്തെ റക്കായത്തുകളാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായവും ഷാഫി മദ്ഹബും അതാണ് ഈ പറഞ്ഞത്. അതായത് ഇമാമിന്റെ കൂടെ കിട്ടിയത് അയാളുടെ തുടക്കമാണ്, നിസ്കാരത്തിന്റെ സ്റ്റാർട്ട് തുടക്കഭാഗം. പിന്നെ ഇമാമിന്റെ കൂടെ അയാൾക്ക് നഷ്ടമായത് അയാളുടേത്, പിന്നെ അയാൾ വീട്ടുന്ന അയാളുടെ നമസ്കാരത്തിന്റെ അവസാന ഭാഗം. അതേസമയം ഭൂരിപക്ഷ പണ്ഡിതന്മാർ ഇമാം അഹമ്മദ്, ഇമാം ഷാ അബു ഹനീഫ, ഇമാം മാലിക് തുടങ്ങിയവരൊക്കെ എതിരഭിപ്രായമാണ്, മനസ്സിലായല്ലേ? അതായത് ഇമാമിന്റെ കൂടെ കിട്ടിയത് അയാൾക്ക് കിട്ടിയത് അയാളുടെ നിസ്കാരത്തിന്റെ അവസാനം, പിന്നെ അയാൾ നിസ്കരിക്കുന്നത് അയാൾക്ക് നഷ്ടപ്പെട്ടത്, നഷ്ടപ്പെട്ടത് അയാൾ കള്ളാവ് കിട്ടുന്നത് പോലെയാണ് എന്നുള്ള രീതിയിൽ. പക്ഷെ ചില അസറുകളിൽ കാണാം, നിനക്ക് ഇമാമിന്റെ കൂടെ കിട്ടിയത് നിന്റെ നമസ്കാരത്തിന്റെ തുടക്കമാണ്, ഇമാമിന്റെ കൂടെ കിട്ടിയത് നിനക്ക് നിന്റെ നമസ്കാരത്തിന്റെ തുടക്കമാണ് എന്നറിയിക്കുന്ന ചില അസറുകൾ കാണാം സഹാബികളുടെയൊക്കെ വാക്കായിട്ട്. അത് പിന്നെ അതിൽ ശരിയായ അഭിപ്രായതാണ്, ഇമാമിന്റെ കൂടെ നമ്മൾ ചെന്നിട്ട് എന്താണോ കിട്ടുന്നത് നമ്മുടെ നമസ്കാരത്തിന്റെ തുടക്കമാണ്. നമുക്ക് ഇമാമിന്റെ കൂടെ തുടക്കത്തിലുള്ളതാണ് നഷ്ടമായത്, അത് നമ്മൾ പിന്നെ പിന്നെ നമ്മൾ വീട്ടുന്നത് നമ്മുടെ നമ്മുടെ നമസ്കാരത്തിന്റെ അവസാനമാണ്. അതാണ് ഒന്നാമത്തെ ഹദീസ്. രണ്ടാമത്തെ ഹദീസ് ഉബൈ ഇബ്നു കഅബിൽ നിന്നല്ലേ. അൻ ഉബൈ ഇബ്നു കഅബിൻ റളിയല്ലാഹു തആല അൻഹു, അൻ ഉബൈ ഇബ്നു കഅബിൻ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം صلاة الرجل مع الرجل أزكى من صلاته وحده وصلاته مع الرجلين أزكى من صلاته مع الرجل وما كان أكثر فهو أحب إلى الله عز وجل. أنا لا فريقا طيب أبي بن كعب رضي الله تعالى عنه. أري أبي بن كعب؟ أنا لا راوي أبي بن كعب الأنصاري رضي الله تعالى عنه. من سورة بينا رضي الله عنه صحابي أبو المنذر أنا ذات الولي بير أبو المنذر أبي بن كعب الأنصاري رضي الله تعالى عنه ذات النوادنا الله عند رسول صلى الله عليه وعلى عليه وسلم تقول برنه صلاة الرجل مع الرجل هذا ഒരു വ്യക്തിയുടെ നമസ്കാരം മാർറജുൽ അലൈഹിസ്സലാം മറ്റൊരു വ്യക്തിയോടൊപ്പം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോടൊപ്പം നിസ്കരിക്കുക എന്നുള്ളത് അസ്ക മിൻ സലാത്തിഹി വഹ്ദഹു അയാൾ തനിച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ അസ്ക ഇസ്മാന അസ്ക ശ്രേഷ്ഠമാണ് അഫ്ദലാണ് മഹത്തരമാണ് മഹത്തരമാണ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോടൊപ്പം അപ്പൊ എന്താ നിസ്കാരം? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിനോടൊപ്പം നിസ്കരിക്കുക, നിസ്കാരം ജമാഅത്തായിട്ടുള്ള നിസ്കാരം തന്നെ അതാണ് അസ്ക മിൻ സലാത്തിഹി വഹ്ദഹു തനിച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും മഹത്തരമായത്. വസലാത്തുഹു മഅ റജുലൈൻ ഒരു വ്യക്തി രണ്ടാളോടൊപ്പം നമസ്കരിക്കൽ അസ്ക മിൻ സലാത്തിഹി മഅ റജുൽ എന്താ ആ അസ്ക മിൻ സലാത്തി അവന്റെ നമസ്കാരത്തേക്കാൾ ശ്രേഷ്ഠമാണ് മഅ റജുൽ ഒരു വ്യക്തിയോടൊപ്പം. അപ്പോ രണ്ടാൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് മൂന്നാൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നത്. ഒരാൾ തരിച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് രണ്ടാൾ ജമായത്തായിട്ട് നിസ്കരിക്കണം. അതാണ് ആ പറഞ്ഞത്. വമാക്കാന അക്സർ, എന്താ വമാക്കാന അക്സർ, ആ കൂടുതലാകുന്നതിനനുസരിച്ച് ഫഹുവ അഹബ്ബു ഇലല്ലാഹി അസ്സവജൽ, അതാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടകരമായത്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടകരമായത്. ഈ ഹദീസ് റവാഹു അബൂദാവൂദ് വന്നസായി വസഹഹു ഇബ്നു ഹിബ്ബാൻ അല്ലേ, ഇമാം അബൂദാവൂദ് നസായിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇമാം ഇബ്നു ഹിബ്ബാൻ അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഹദീസ് സഹീഹാണ്, അബൂദാവൂദിന്റെയും നസായിയുടെയും നിവേദനം. അതിൽ അബ്ദുല്ലാഹി ഇബ്നു അബി ബുസൈർ എന്ന് പറഞ്ഞ റാവിനെ കുറിച്ച് ചില സംസാരങ്ങളുണ്ട് ഈ ഹദീസിന്. പക്ഷേ ആ നിരൂപണം പിന്നെ ഈ ഹദീസിന്റെ സിഹത്തിന് ശരിയാണെന്നതിനെ ബാധിക്കുന്നില്ല. അപ്പൊ എന്താ ഇവിടെ സലാത്തുർ റജുൽ മഅറജുൽ അസ്കാമിൻ സലാത്തി വഹദഹു, തനിച്ചല്ല നിസ്കരിക്കേണ്ടത്, ജമായത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത്. രണ്ടാളെ നിസ്കരിച്ചാലും എന്തായി? ജമായത്തായി. രണ്ടാളെ നിസ്കരിച്ചാലും എന്തായി? ജമായത്തായി അല്ലേ. അത് ഇന്ന് മനസ്സിലാക്കാം. സലാത്തുർ റജുൽ മഅറജുൽ അസ്കാമിൻ സലാത്തി വഹദഹു, അപ്പൊ രണ്ടാളെ നിസ്കരിച്ചാൽ ജമായത്തായി. വസലാത്തുഹു മഅറജുലൈനി അസ്കാമിൻ സലാത്തി മഅറജുൽ, ഒരാളോടൊപ്പം നിസ്കരിക്കണേറെയാണ് രണ്ടുപേരോടൊത്ത് നിസ്കരിക്കുന്നത്. വമക്കാൻ അക്സർ അഹബു ഇലല്ല, ആള് കൂടുന്നതിനനുസരിച്ച് എന്താണ് ആ ജമായത്തായിട്ടുള്ള നിസ്കാരം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടകരമാണെന്നാണ്. ഓക്കെ, അപ്പോ നമ്മള് ഒരു മസാല അവിടെ വരുന്നത് എന്താ വെച്ചാല്, നമ്മളെ പള്ളിയിൽ കുറച്ചാളുള്ളൂ, കുറെ ആളുകൾ ഉള്ള ഒരു പള്ളിയാണെങ്കിൽ അവിടെ ആ നിസ്കാരം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം അല്ലേ. ഒരു പള്ളിയിൽ കുറച്ചാളെ നിസ്കരിക്കണുള്ളൂ, അപ്പുറത്തൊരു പള്ളിയുണ്ട് അവിടെ കുറെ ആള് നിസ്കരിക്കുന്നുണ്ട്, അപ്പോ ആ നിസ്കാരം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം അല്ലേ. ഏഷ്, അപ്പൊ ഇവിടെ നിസ്കരിക്കാണോ ഉത്തമം, അതല്ല കൂടുതൽ ആളുടെ അടുത്ത് പോയിട്ട് നിസ്കരിക്കാൻ നല്ലത്? അടുത്ത പള്ളിയിൽ എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് ഏറ്റവും താരതമ്യേന ഇഷ്ടം കുറവല്ലേ, കൂടുതൽ ആളുള്ള പള്ളിയല്ലേ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടകരം. അത് പണ്ഡിതന്മാർ അതിനെ കുറിച്ചുള്ള ഒരു പിന്നെ വിശദീകരണം, ജമായത്തിന് ആള് കൂടുന്നത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമാണ്, മനസ്സിലല്ലേ. അപ്പൊ ജമായത്തിന് ആള് കൂടുതലുള്ളത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമാണ് എന്ന നിലക്ക് നമ്മൾ അടുത്തുള്ള പള്ളിയെ ഒഴിവാക്കിയിട്ട് അടുത്ത പള്ളിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വിഷമതകൾ, മനസ്സിലെ, ഇവിടെ ജമായത്ത് നടന്നോളന്നില്ല, മനസ്സിലായി. പിന്നെ ഈ സുന്നത്തിനോടും പുണ്യത്തിനോടൊക്കെ പൂതിയുള്ള ആളുകളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പള്ളി എത്തിയുമായി, മനസ്സിലായല്ലേ. പിന്നെ ഇവിടെ ആളുണ്ടാവില്ല. പിന്നെ ചിലപ്പോൾ ഇവിടെ വാങ്ങി കൊടുക്കാനും ഇക്കാമത്ത് കൊടുക്കാനും ആളുണ്ടാവില്ല, മനസ്സിലായി. അപ്പൊ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ ഒരു പോക്ക് കാരണത്താൽ. അത് കാരണത്താൽ തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അടുത്തുള്ള പള്ളിയിൽ തന്നെയാണ് നിസ്കരിക്കേണ്ടത്. പള്ളി എത്തിയുമാകാൻ പാടുള്ളതല്ല, പള്ളി പിന്നെ ഈ ആത്മീയമായിട്ട് തകരാൻ പാടുള്ളതല്ല, അതുകൊണ്ട് അടുത്ത പള്ളി തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഒരു പ്രശ്നമില്ല എങ്കിൽ ഒരാൾ എന്ത് വിചാരിക്കണം, കൂടുതൽ പിന്നെ ആളുകളുടെ പള്ളിയിൽ ഈ ഒരു വിഷമങ്ങളൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലായില്ലേ, അതിൽ പ്രശ്നമല്ല. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കും. ഇങ്ങനെ ഒരു വിഷമങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥിതി വിശേഷമാണെങ്കിൽ ഹറമിലൊക്കെ പോകുമ്പോൾ, മനസ്സിലായി, ഹറമിലൊക്കെ പോകുമ്പോൾ പിന്നെ ഹറമിന്റെ ഏത് ഭാഗത്ത് നിന്ന് നിസ്കരിച്ചാലും 100,000 നിസ്കരിച്ച കൂലി കിട്ടുമെന്ന് പറയണ്ടല്ലോ. അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഏറ്റവും കൂടുതൽ ജമായത്തിലോടുത്ത് പോയിട്ട് നിസ്കരിക്കുമ്പോൾ, അത് പറഞ്ഞാൽ കൂടുതൽ മസ്ജിദുൽ ഹറാമിൽ പോയിട്ട് നിസ്കരിക്കുമ്പോൾ കഅബയുടെ അടുത്ത് പോയിട്ട് നിസ്കരിക്കുമെന്നുണ്ട്, അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം എന്നുള്ളതാണ്. ചില ആളുകൾ എന്ത് ചെയ്യും, ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ ചെറിയ പള്ളികൾ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നിസ്കരിക്കും, അവിടെ നിസ്കരിക്കാം, അതിൽ നിസ്കാരമില്ല. പക്ഷേ കഅബയ്ക്ക് ചുറ്റുമുള്ള ആ പള്ളിയിലുള്ള നിസ്കാരം അതാണ് ഏറ്റവും മഹത്തരം. കാരണം എന്താ, ആള് കൂടുന്നതിനനുസരിച്ച് അള്ളാഹ്ക്ക് എന്ത് ചെയ്യും, അള്ളാഹ്ക്ക് ആ ജമായത്തായിട്ടുള്ള നിസ്കാരത്തിനോട് ഏറ്റവും ഇഷ്ടകരമാണ്. തൈഫ് സലാത്തുർ റജുലി മഅറജുലി അസ്കാമിൻ സലാത്തിഹി വഹദഹു വസലാത്തുഹു മഅറജുലൈനി അസ്കാമിൻ സലാത്തിഹി മഅറജുൽ വമാ കാന അക്സർ ഫഹുവ അഹബ്ബു ഇലല്ലാഹി അസ്സവജൽ. അപ്പൊ ആളുകൾ കൂടുതൽ ആവണം ജമായത്ത് നിസ്കാരത്തിന്, അത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ് എന്നുള്ളതും നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും. ഖിറാഅത്തിന്റെ വിഷയത്തിൽ ഒന്നാമത് ഖിറാഅത്ത് നല്ല ആളുകൾ തന്നെയാണ് എല്ലായിടത്തും ഇമാം നിൽക്കേണ്ടത്, അഖ്റാഖും ലിഖിതാബില്ല, മനസ്സിലായല്ലേ. ഈ പിന്നെ പ്രശ്നം ഉണ്ടല്ലോ, ഇപ്പൊ ഈ പറയപ്പെട്ട പ്രശ്നം, നമ്മളുടെ അടുത്തുള്ള പള്ളികളെ സംബന്ധിച്ചിടത്തോളം ആ പള്ളികൾ ആത്മീയമായി തകരുന്നതിന് ഞാൻ പറയാം. കാരണം എന്താ, അത് ആളുകളില്ലാതെ ഒരവസ്ഥ വരില്ല, ശൂന്യമാവും അവിടെ നിസ്കാരം, പിന്നെ പ്രയാസകരം, അങ്ങനത്തെ അവസ്ഥ ഉണ്ടെങ്കിൽ പോകാൻ പാടുള്ളതല്ല. പിന്നെ ചില ആളുകൾ ഇന്ന് നല്ല ഓർത്ത് നോക്കിയിട്ടല്ല വിദൂര പള്ളികളിലേക്ക് പോകുന്നത്, വേറെ ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് ഇതിന് വിദൂരമായിട്ടുള്ള പള്ളികളിലേക്ക് പോകുന്നത്, പ്രത്യേകിച്ച് തറാവീ നമസ്കാരത്തിനൊക്കെ ഖിയാമിനൊക്കെ. പള്ളികൾ പരിപാലിക്കപ്പെടേണ്ടത് അടുത്ത പള്ളിയായാലും അകന്ന പള്ളിയായാലും. മനുഷ്യ അകന്ന പള്ളിയെ നോക്കിയിട്ട് അടുത്ത പള്ളിയെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മേലൊരു ഉത്തരവാദിത്തം കൂടി ഏറെ വരുന്നുണ്ട്. ഇനി ഉമ്മ വറക്കണ്ട ഹദീസ്. وعن أم ورقة رضي الله تعالى عنها أن النبي صلى الله عليه وسلم أمرها أن تؤم أهل دارها أن النبي صلى الله عليه وسلم أمرها أن تؤم أهل دارها هذا لا حديث إمام أبو داود عنده حديث لا ابن خزيمة صحيحك رواه أبو داود وصححه ابن خزيمة. ഈ ഹദീസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. അൻ ഉമ്മി വറഖ, ഉമ്മു വറഖയിൽ നിവേദനം. ആരെ ഉമ്മു വറഖ, ആർക്ക് അവരെ കുറിച്ച് അറിയാം? ഉമ്മു വറഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ ഈ ഈ ഉമ്മു വറഖ എന്നുള്ള പേര് കൊണ്ടാണ് അവർ പ്രസിദ്ധിയായത്. ഉമ്മു വറഖ ഇബിനു അബ്ദുള്ള ഇബിനുൽ ഹാരിസ് അൽ അൻസാരി, അവർ അൻസാരിയത്തായ മഹദിയാണ് ഉമ്മു വറഖ. അവർക്കൊരു ലഖബുണ്ട്, സ്ഥാനപ്പേര്, അത് അഷഹീദ എന്നാണ്. ഉമ്മു വറഖ അഷഹീദ, ആ പേര് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ലഭിച്ച പേരാണ് ഈ സ്ഥാനപ്പേര് ഷഹീദ എന്നുള്ളത്. വളരെ ഒരു മഹത്തായ ചരിത്രമാണ് ഈ ഉമ്മു വറഖയുടെ ചരിത്രം. മനസ്സിലായി? അവർക്ക് പിന്നെ ഇവർ അൻസാരി സ്ത്രീയാണ്. അഷഹീദ എന്ന് പേര് കിട്ടാൻ കാരണം ഈ ഉമ്മു വറഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പ്രവാചകരെ ഞാനും നിങ്ങളുടെ കൂടെ ബദറിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞു. ബദറിലേക്ക് ഞാനും വരികയാണ് എന്ന് പറഞ്ഞു. അവർ എന്നിട്ട് പറഞ്ഞു, ബദറിൽ ഞാൻ വരാം. പിന്നെ അയാൾ അവരുടെ ചില ലക്ഷ്യങ്ങൾ പറഞ്ഞു. അവർക്ക് ഷഹീദാകാനുള്ള പൂതിയാണ്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖർരി ഫീ ബൈതിക്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒതുങ്ങി കൂടിക്കോളി, നിങ്ങൾക്ക് ഷഹാദത്ത് ലഭിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ ഷഹീദയാണെന്ന് പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒതുങ്ങിക്കൂടുക, നിങ്ങൾ ഷഹീദത്താണ് എന്ന് അവരോട് പറഞ്ഞു. മനസ്സിലായോ? അങ്ങനെ അപ്പൊ ഉമ്മുറക്ക് പോയില്ല, ഉമ്മുറക്ക് പോയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വലിയ സ്ഥാനമായിരുന്നു ഉമ്മുറക്ക. വിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയ സ്ത്രീയാണ് ആര്? ഉമ്മുറക്ക. ഇവ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയ മഹദി എന്ന് ഉല്ലേഖനം ചെയ്യപ്പെട്ടത് ഇവരുടെ വിഷയത്തിൽ മാത്രമാണ്. സംഭവം മുൽമുനിൻ ആയിഷയെപ്പോലുള്ള മഹദികളുണ്ട്, ബിലാശക്ക അവർ ഖുർആൻ മനപ്പാടാക്കിയിട്ടുണ്ട്. മുൽമുനിൻ അവർ 10,000-ലേറെ കവിതകൾ മനപ്പാടുള്ള മഹദിയായിരുന്നു അവർ, ആയിഷ റളിയല്ലാഹു തആല. അപ്പൊ അവരൊക്കെ ഖുർആൻ മനപ്പാടാക്കുന്ന എന്തില്ല, അതിൽ ഇഷ്കാലൊന്നുമില്ല, അവർ ഖുർആൻ മനപ്പാടുണ്ട്. പക്ഷേ ഖുർആൻ മുഴുവൻ മനപ്പാടമാക്കിയ ആണുങ്ങൾ എണ്ണുമ്പോൾ സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് പ്രത്യേകം എണ്ണുന്ന ആളാണ് അവര്, ഉമ്മു വറഖ. ഉമ്മു വറഖ ഷഹീദ. ഇവര് അവരോട് റസൂലുള്ള നിങ്ങൾ വീട്ടിലിരുന്നോളി, നിങ്ങൾ ഷഹീദയാണെന്ന് പറഞ്ഞു. മനസ്സിലായ? ഇവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സ്ഥാനമുള്ളതുകൊണ്ട് റസൂലുള്ളാന്റെ ഭാര്യമാരുൾപ്പെടെയുള്ള സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം ഉന്നയിക്കാൻ ഇവരെ ഏൽപ്പിക്കുക, ഉമ്മു വറഖ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പിന്നെ റസൂലെ പുരുഷന്മാരൊക്കെ ജിഹാദിന് കൊണ്ട് ഞങ്ങളും ജിഹാദ് ചെയ്യട്ടെ. ഇത് സ്ത്രീകളുടെ എല്ലാവരുടെയും ഒരാവശ്യമാണ്. ഇത് പറയാൻ ഏൽപ്പിച്ചത് ആരെയാണ്? ഈ ഉമ്മു വറഖയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ജിഹാദുണ്ട്, പക്ഷെ അതിൽ സായുധ പോരാട്ടമല്ല ജിഹാദല്ല, പിന്നെ നിങ്ങൾക്കുള്ള ജിഹാദ് ഹജ്ജ് ഉംറയാണ് എന്നൊക്കെ പറഞ്ഞത് ഈ മഹദിനോടാണ്. മനസ്സിലായി? ഈ ഉമ്മു വറഖ അവരോട് റസൂലുള്ള പറഞ്ഞത് നിങ്ങൾ ഷഹീദയാണെന്ന്. അവർക്ക് അവരെങ്ങനെയാണ് ഷഹീദയായത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പേ പറഞ്ഞാണ്, പക്ഷെ അത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുഅ്ജിസത്ത്. പിന്നെ ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ, ഇവര് റസൂലുള്ളാഹിന്റെ വിയോഗശേഷം ജീവിച്ചു, അബൂബക്കർ ഉമർ ഇവരുടെയൊക്കെ കാലത്ത് ജീവിച്ചു, ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ പിന്നെ ഈ മഹദിയുടെ പ്രത്യേകത, അവർ രാത്രി നിസ്കരിക്കും, ഖുർആൻ ഓതിയിട്ട് രാത്രി നിസ്കരിക്കും. ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രജകളുടെ അവസ്ഥകൾ അന്വേഷിച്ചിട്ടുള്ള ആ രാത്രിയിലുള്ള നടത്തത്തിൽ ഇവർ ഓത്ത് കേൾക്കായിരുന്നു അവരുടെ വീട്ടിൽ നിന്നാണ്. ഒരു ദിവസം അവർ ഓത്ത് കേൾക്കണില്ല. അപ്പൊ ഉമർ പറഞ്ഞു, പിന്നെ എന്റെ ഹാലത്ത് അങ്ങനെയാണ് പറയുക, ഹാലത്ത് ഞാൻ എന്തുകൊണ്ടാണ് ഇവരുടെ ഓത്ത്, ഉമ്മുവറക്കയുടെ ഓത്ത് ഇന്നലെ രാത്രി കേൾക്കാതിരുന്നത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇവരെ ഉമ്മറന്നെ അന്വേഷിച്ച്, ഉമ്മുറക്കയെ അന്വേഷിച്ച് പോകുമ്പോൾ വീട്ടിലുണ്ട്, പിന്നെ വസ്ത്രം മുറുക്കിയിട്ട് കൊന്നിട്ടുണ്ട്, ഇവരെ വധിച്ച്
ഇട്ടിരിക്കുകയാണ്,
വസ്ത്രം മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊന്നിരിക്കുകയാണ് അവരെ. അതിന് ഉമർ റളിയല്ലാഹു തആല ആകെ സ്തബ്ധചിത്തനായി. അങ്ങനെ ഉമർ അന്വേഷിച്ച് ഇവരുടെ പരിസര കാര്യങ്ങൾ. അപ്പോൾ ഈ മഹദിക്ക് ഒരടിമയും ഉണ്ടായിരുന്നു, ഒരടിമ പെണ്ണും ഉണ്ടായിരുന്നു, ഒരു ഗുലാമും ഉണ്ടായിരുന്നു, ഒരു ജാരിയത്തും ഉണ്ടായിരുന്നു, ആണും പെണ്ണും അടിമകൾ ഉണ്ടായിരുന്നു. ഉമ്മുവറക്ക് എന്ത് ചെയ്ത്? ഈ ഉമ്മുവറക്ക ഈ ഗുലാമിനോടും ജാരിയത്തിനോടും പറഞ്ഞ്, എന്റെ മരണശേഷം നിങ്ങൾ സ്വതന്ത്രരായിരിക്കും, എന്റെ മരണശേഷം നിങ്ങൾ സ്വതന്ത്രരായിരിക്കും. തദ്ബീർ എന്നാണ് ഫിഖ്ഹിൽ അതിന് പറയാം. തദ്ബീർ മസ്അലത്ത് തദ്ബീർ എന്ന് പറയും. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ കിതാബ് തദ്ബീർ എന്നൊരു അധ്യായം തന്നെ കാണാൻ സാധിക്കും. തദ്ബീർ എന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം സയ്യിദ് മരിക്കുന്നതോടുകൂടി അടിമകൾ എന്താണ് സ്വതന്ത്രരാകണം. ആ മസ്അല. അപ്പൊ ഉമ്മുവറക്ക ഇവരോട് പറഞ്ഞിരുന്ന ഈ ഗുലാമിനോട് ജാരിയത്തിനോട് ഞാൻ മരിക്കണോടു നിങ്ങൾ സ്വതന്ത്രരായിരിക്കും പറഞ്ഞു. മനസ്സിലായത്? അപ്പൊ ഈ ഈ ചങ്ങായിമാരെന്ത് ചെയ്ത്? ഈ ഗുലാമും ജാരിയത്തും അന്ന് രാത്രി തന്നെ ഇതിനെ ഈ മഹദിനെ കൊന്ന്. എന്തിന്? അവർക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട്. സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ കൊന്ന്. അവർ ഓടിപ്പോയി. ഉമർ റളിയല്ലാഹു തആല അവർ അന്വേഷിക്കാൻ പറഞ്ഞു. ഈ ഗുലാമിനും ജാരിയത്തിനും എവിടെ കണ്ടാലും പിടിച്ചോണ്ടാൻ പറഞ്ഞു. അങ്ങനെ പിടിച്ചോടന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇതാണ് കേസ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഞങ്ങൾ അവരെ കൊന്നാണെന്ന്. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അവരെ പ്രതിക്രിയയിൽ കൊല്ലാൻ പറഞ്ഞു, അവരെ ക്രൂശിക്കാൻ പറഞ്ഞു മദീനയിൽ. ഈ ഗുലാമിനും ജാരിയത്തിനും മദീനയിൽ സൽബ് ചെയ്യാൻ പറഞ്ഞു, ക്രൂശിക്കാൻ പറഞ്ഞു. മനസ്സിലല്ലേ? അതാണ് ഉമ്മുവറക്കയുടെ ചരിത്രത്തിലെ ഒരു ഭാഗം. കുറെ വിഷയങ്ങൾ അവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഉമർ റളിയല്ലാഹുവിന് ഏറെ ഹൃദ്യമായിരുന്നു ഈ മഹദി. മനസ്സിലല്ലേ? കാരണം അവരുടെ ഖുർആൻ ഓത്തും അതേപോലെ ഖുർആൻ മനപ്പാടവും ഇതൊക്കെ ഒരു വിഷയമാണ്. ഉമർ തന്നെയും ഉമർ റളിയല്ലാഹുവിനു രക്തസാക്ഷിത്വ അള്ളാഹിനോട് ചേർത്തിട്ടുണ്ട്. അള്ളാഹുമ്മ ഇന്നി അസ്അലുക ഷഹാദത ഫി സബീലിക്, അള്ളാഹുവേ നിന്റെ മാർഗത്തിൽ ഞാൻ രക്തസാക്ഷിത്വം തേടുന്നു. അതേപോലെ തന്നെ റസൂൽ പറഞ്ഞിട്ട് എന്റെ മരണം നീ അള്ളാഹിന്റെ റസൂലിന്റെ നാട്ടിലാക്കണം. ഉമർ പ്രാർത്ഥിക്കാറുണ്ട്, എനിക്ക് എന്ത് വേണം? രക്തസാക്ഷിത്വം വേണം, ഷഹാദത്ത് വേണം. പിന്നെ മരണം എവിടെയാകും? വേണം അള്ളാഹിന്റെ റസൂലിന്റെ നാട്ടിലാകും വേണം. വജാൽ മൗതത്തി ഫി മദീനത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി മദീനയിൽ എന്റെ മരണമാക്കണം, നീ എനിക്ക് ഷഹാദത്തും തരണം എന്ന് ഉമർ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ ഉമർ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും ഉമറിനോട്, നിങ്ങൾ ശത്രുക്കളെ മദീനത്തേക്ക് വിളിച്ചുകൊണ്ടുവരാ, മദീനത്തിന് ഷഹീദാണെങ്കിൽ എന്ത് വേണം? മദീനത്തൊരു യുദ്ധം നടക്കണം. അപ്പൊ ഇതെന്ത് വേണം? മദീനത്തേക്ക് ശത്രുക്കൾ വരണം. പറഞ്ഞ മനസ്സിലാണില്ലെങ്കിൽ ഉമർ ചോദിക്കുന്നത് അള്ളാഹിനോട് ഷഹാദത്താണ്, രക്തസാക്ഷിത്താണ്, മദീനയിൽ മരിക്കണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ആളുകൾ ചോദിക്കും, അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ ശത്രുക്കളെ മദീനത്ത് കുളിച്ചോണ്ട റമളാൻ റസൂലിന്റെ നാട്ടിൽ ഇവിടെ യുദ്ധത്തിന്, നിങ്ങൾ ഇവിടെ ഷഹീദാകാൻ. അപ്പോഴൊക്കെ ഉമർ മൗനം പാലിക്കും. ഉമർ ഷഹാദത്ത് ചോദിക്കാൻ കാരണം ഈ മഹദിയാണ്. റസൂലുള്ള അവരോട് പറഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കോളി, നിങ്ങൾക്ക് നിങ്ങൾ ആരാണ്? നിങ്ങൾ ഷഹീദയാണ്. നിങ്ങൾ വീട്ടിൽ തന്നെ കൂടിക്കോളി, നിങ്ങൾ ആരാണ്? ഷഹീദയാണെന്ന് പറഞ്ഞു. അപ്പോൾ മദീനയിൽ പാർക്കുന്ന ഒരാൾക്കും എന്ത് കിട്ടും? ശത്രുവിനോടുള്ള യുദ്ധമല്ലാതെ തന്നെ ഷഹാദത്ത് കിട്ടും. ആ ഷഹാദത്താണ് ആര് ചോദിക്കുന്നത്? ഉമർ ചോദിക്കുന്നത്. അത് ഉമർ കൊല്ലപ്പെട്ടപ്പോഴാണ് എല്ലാവർക്കും ബോധ്യപ്പെട്ടത്. ഉമർ റളിയല്ലാഹുവിനെ അബൂലുലു അൽ മജൂസി വധിച്ചപ്പോഴാണ് എല്ലാവർക്കും ബോധ്യപ്പെട്ടത് ഉമർ തേടിയ ഷഹാദത്ത് എന്താണ്? ശത്രുവിനോടുള്ള ഒരു യുദ്ധത്തിലൂടെയുള്ള ഷഹാദത്തല്ല, പിന്നെയോ ഈ ഉമ്മുവറക്ക ഷഹീദായതുപോലുള്ള ഷഹാദത്താണ് എന്ന് മനസ്സിലാക്കുന്നത്. അലാ കുല്ലിൻ, ഉമ്മുവറക്ക അബ്ദുള്ള ഇബ്നുൽ ഹാരിസ്, ഉമ്മുവറക്ക ബിൻസ് അബ്ദുള്ള ഇബ്നുൽ ഹാരിസ് അൽ അൻസാരി റളിയല്ലാഹു തആല വലിയ ഒരു ശ്രേഷ്ഠതയുള്ള മഹദിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സന്ദർശിക്കാറുണ്ടായിരുന്നു. അവരോട് അവരുടെ ആവശ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിക്കുന്നത് പിന്നെ നിസ്കാരത്തിനെ കുറിച്ച്. അപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അവർക്കൊരു ഭാഗ്യം നിശ്ചയിച്ചു കൊടുത്തു എന്നാണ്, ബാങ്ക് വിളിക്കാൻ ഒരു ഭാഗ്യം നിശ്ചയിച്ചു കൊടുത്തു. എന്നിട്ട് അങ്ങനെ അവർക്ക് അവരുടെ വീട്ടിൽ നിസ്കരിക്കാനുള്ള ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ അതിന് ഇമാമായിട്ട് അവരെ നിശ്ചയിച്ചു. അതാണ് ഉമ്മുവറക്കയിൽ നിവേദനം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമറഹ അവരോട് കൽപ്പിച്ചു, അൻത ഉമ്മ അഹ്ലദാരിഹ, അൻത ഉം അവര് ഇമാമത്ത് നിൽക്കുവാൻ, അഹ്ലദാരിഹ അവരുടെ വീട്ടുകാർക്ക്, അഹ്ലദാരിഹ എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലെ മെമ്പർമാർക്ക്, വീട്ടിലുള്ളവർക്ക്. അപ്പൊ വീട്ടിലുള്ള മെമ്പർമാർക്ക് ഇമാമത്ത് നിൽക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മുവറക്ക റളിയല്ലാഹു തആല അൻഹയോട് കൽപ്പിച്ചിരുന്നു. ഉമ്മുവറക്ക ബിൻസ് അബ്ദുള്ള ഇബ്നുൽ ഹാരിസ് അൽ അൻസാരിയ അഷഹീദ റളിയല്ലാഹു തആല അൻഹ. ഖലാസ്. അപ്പൊ അവര് ആണുങ്ങൾക്കും മാമം തന്നെയോ? അതരിൽ ആണുങ്ങളും ഇല്ലേ? അപ്പൊ ഇതിനെ മനസ്സിലാക്കുക. ആണുങ്ങളുടെ നമസ്കാരം എവിടെയാണ്? പെരല്ല, പള്ളിയാണ്. അപ്പൊ അവിടെ ആരേ ഉണ്ടാവുള്ളൂ? സ്ത്രീകളെ ഉണ്ടാവുള്ളൂ. അപ്പൊ സ്ത്രീകൾക്കാണ് ഉമ്മ വറക്കിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമം നമസ്കരിക്കുവാൻ കൽപ്പിച്ചത്. പിന്നെ ഉമറിന്റെ ഈ ഉമ്മ വറക്കിയുടെ ചരിത്രം വായിക്കുമ്പോൾ അതിലുള്ള അത്ഭുത, ഉമർ റളിയല്ലാഹു തആല ഇങ്ങനെ പിന്നെ പ്രജകളെ ആവശ്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കാണല്ലോ. അന്വേഷിച്ച് നടക്കുമ്പോൾ കുറച്ച് സമയം എന്ത് ചെയ്യുന്നതാണ്, ഇവരുടെ വീടിന്റെ ചെരുവിൽ നിൽക്കുന്നതാണ്. അപ്പൊ അവര് റഹ്മക്കല്ല പിന്നെ നിസ്കരിക്കും, ഓത്ത് കേൾക്കും, അവരുടെ നിസ്കാരത്തിന്റെ ഓത്ത് കേൾക്കും. എന്നിട്ടാണ് ഉമർ കേട്ടിട്ട പോവുക. ഒരു ദിവസം ഓത്ത് കേൾക്കണില്ല എന്നാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു തആല പറയാണ്, എന്താണ് ഓത്ത് കേൾക്കാത്തത്? എന്നിട്ട് പിറ്റേത് അന്വേഷിക്കാണ്. അന്വേഷിക്കുമ്പോഴാണ് ഇങ്ങനെ വധിക്കപ്പെട്ടതായിട്ട് കാണുന്നത് റളിയല്ലാഹു തആല. മനസ്സിലായോ? അടിമത്ത് ഇസ്ലാമിൽ നിരോധിച്ചിട്ടില്ല. ഇസ്ലാമിന് അടിമത്തുണ്ട്. കാരണം അടിമത്തം നിരോധിക്കുന്ന ഒരു വിഷയമല്ല, കാരണം അതുകൊണ്ട് നിലനിൽക്കുന്ന ഒരു പിന്നെ എന്താണ് പ്രക്രിയയാണ്. അടിമത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിരോധിക്കാൻ പറ്റില്ലായിരിക്കും. അത് ശാസ്ത്രീയല്ല, അല്ലാണ്ട് ദീനിലോട്ട് നിരോധിക്കപ്പെട്ടില്ല. ഏത് ഇവരെ അടിമല്ലല്ലോ, അല്ലെങ്കിലും ഇവരെ അൻസാരി മഹദിയല്ലേ, ഇവരെ അടിമ സ്ത്രീയല്ല. ഇവർക്ക് അടിമകൾ ഉണ്ടായിരുന്നു എന്നാണ്, ഇവർക്ക് ഒരു ഗുലാം ഉണ്ടായിരുന്നു. ചരിത്രം അടിമത്തെ നിരോധിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, അടിമകൾ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ബന്ദികളാണ്. ആ ബന്ദികൾ ഒന്നുകിൽ നമുക്ക് മോചിപ്പിക്കാം, അല്ലെങ്കിൽ അവരിൽ നിന്ന് പ്രായശ്ചിത്തം വാങ്ങിയിട്ട് അവരെ മോചിപ്പിക്കാം. അതില്ല, ചില അടിമകൾ ഇനി വധിക്കപ്പെടേണ്ട സ്ഥിതിവിശേഷത്തിലാണുള്ളതെങ്കിൽ അവരെ വധിക്കാം. അതില്ല, ചില അടിമകളെ ഇനി പിന്നെ മോചിപ്പിക്കണില്ല, അവരെ സേവകരായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ ഉപയോഗപ്പെടുത്താം. അടിമകൾ ഇവിടെ എന്ത് ചെയ്യും, ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിലവിലുണ്ടായിട്ട് സംഗതിയാണ്. അപ്പൊ അത് നിരോധിക്കുക എന്നുള്ളതില്ല, നിരോധിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ഇസ്ലാമിൽ എന്തുണ്ട്, അടിമക്ക് വരാൻ ഒരു വഴിയാണ്, അതെന്താണ്, യുദ്ധമാണ്. പക്ഷെ അടിമക്ക് പുറത്തു പോകാൻ കുറെ വഴികൾ ഇസ്ലാമിലുണ്ട്. അത് ഇസ്ലാമിന്റെ സവിശേഷതയാണ്, മറ്റു ധർമ്മങ്ങളിലോ ഇസങ്ങളിലോ മതങ്ങളിലൊന്നും ഇല്ലാത്തതാണത്. ഇസ്ലാമിൽ അടിമക്ക് വരാൻ ഒരു വഴിയാണുള്ളത്, യുദ്ധം. പക്ഷെ അടിമ ഇസ്ലാമിൽ വന്നിട്ടുണ്ടെങ്കിൽ പുറത്തു പോകാൻ കുറെ വഴികളുമാണ്, പുറത്തു പോക്കാനുള്ള കുറേ പുണ്യങ്ങളും മാർഗങ്ങളാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഒരടിമനെ വെച്ചുകൊണ്ടിരിക്കരുത്, അതിനെങ്ങനെയും മോചിപ്പിക്കണം എന്ന രീതിയിലേക്കാണ് അവസ്ഥകൾ വന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ അവസാനം 3 തവണ ആവർത്തിച്ച് വസീയത്ത് ചെയ്തത് അടിമകളുടെ വിഷയത്തിലാണ്. അടിമകളുടെ വിഷയത്തിൽ വസീയത്ത് 3 തവണ പറഞ്ഞിട്ടാണ് ആര് മരിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് മരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ ഇസ്ലാമിൽ അടിമകളെ നിലനിർത്തുക എന്നുള്ളത് പിന്നെ ഇല്ല, മോചിപ്പിച്ചു വിടുക തന്നെയാണ് വേണ്ടത്. പക്ഷെ ഒരാൾ പിന്നെ അടിമകൾ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തുണ്ട്, അതിന് അതിനോടുള്ള പെരുമാറ്റം മാന്യമാക്കണം. അവർക്ക് താങ്ങാനാകാത്ത കൽപ്പിക്കാൻ പാടുള്ളതല്ല തുടങ്ങിയ വിഷയങ്ങളുണ്ട്. പിന്നെ അത് അനുവദനീയമാണ്, അനുവദനീയം. ഖലാസ്. പിന്നെ വാൻ ഉമ്മി വറഖത്ത അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അമറഹാൻ തഉമ്മ അഹ്ല ദാരിഹ റവാഹു അബു ദാവൂദ് വസഹഹഹു ഇബ്നു ഖുസൈമ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അനുവിന് കുറെ അടിമകളുണ്ടായിരുന്നു. കാരണം യുദ്ധം നടക്കുന്ന കാലല്ലേ, അപ്പൊ അടിമകൾ വരും. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അനു എന്ത് ചെയ്യും, ഒരടിമ നിസ്കരിക്കണുണ്ടെങ്കിൽ ഉടനെ മോചിപ്പിക്കും. നിസ്കരിക്കണ കണ്ട ഉടനെ അടിമനെ മോചിപ്പിക്കും. അപ്പൊ ചിലർ എന്നിട്ട് ഇബ്നു ഉമറിനോട് പറയാണ്, അമീർ ഇബ്നു ഉമർ നിങ്ങള് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിസ്കരിക്കണ, മോചിപ്പിക്കണ വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത്. അപ്പോ പറയും, മൻ ഖദഅന ഫില്ലാ ഇൻ ഖദഅന ലഹു, അള്ളാഹുവിന്റെ മാർഗത്തിൽ വല്ലവരും നമ്മളെ പറ്റിക്കുകയാണെങ്കിൽ അവന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അവന്റെ വഞ്ചനയിൽ നമ്മൾ വീഴുകയാണ്. മാഫി മുഷ്കിൽ എന്നങ്ങനെ ഇബ്നു ഉമർ മോചിപ്പിക്കാറുണ്ടെന്നാണ്. അതാ കാരണം എന്താ വെച്ചാൽ നിസ്ലാഹു അലൈഹി തങ്ങൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, അടിമകളുടെ വിഷയത്തിൽ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി അടുത്ത് അനസിന്റെ ഹദീസ് അല്ലേ. അനസിൻ റളിയല്ലാഹു തആല അൻഹു, അനസിൻ റളിയല്ലാഹു തആല അൻഹു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഖ്ലഫ ഇബ്ന ഉമ്മി മക്തൂമിൻ യഉമ്മു അന്നാസ വഹുവ അഅമ വഹുവ അഅമ. ഇസ്തഖ്ലഫ ഇബ്ന ഉമ്മി മക്തൂം, അനസിൽ നിന്ന് നിവേദനം, അനസിൽ നിന്ന് നിവേദനം, അനസ് ഇബ്നു മാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തഖ്ലഫ ഇബ്നു ഉമ്മി മക്തൂം, ഇബ്നു ഉമ്മു മക്തൂമിന റസൂലുള്ള ഇസ്തഖ്ലഫ എന്ന തന്റെ പിൻഗാമിയാക്കി നിശ്ചയിച്ചു. ഇസ്തഖ്ലഫ പിൻഗാമിയായിട്ട് നിശ്ചയിച്ചു. എങ്ങനെ പിൻഗാമി നിശ്ചയിച്ചു? യഉം മുന്നാസ്, ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുവാൻ. വഹുവ അഅമ, അദ്ദേഹം ബ്ലൈൻഡ് ആയിരിക്കും, അന്ധനായിരിക്കെ. അപ്പൊ അന്ധനായിരിക്കെ ജനങ്ങൾക്ക് നമസ്കാരത്തിന് നേതൃത്വം നൽകുവാൻ ഇബ്നു ഉമ്മി മക്തൂമിനോട്, ഇബ്നു ഉമ്മി മക്തൂമിനെ റസൂലുള്ള തന്റെ പിൻഗാമിയായിട്ട് നിശ്ചയിച്ചു. ഹദീസ് റവാഹു അഹ്മദ് വ അബൂ ദാവൂദ് വലി ഇബ്നു ഹിബ്ബാൻ അൻ ആയിഷത നഹ്വഹു, അങ്ങനല്ലേ, വനഹ്വഹു അൻ ഇബ്നു ഹിബ്ബാൻ ലി ആയിഷത അൻ ആയിഷത. എന്താ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്? അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഖ്ലഫ ഇബ്നു ഉമ്മ മക്തൂം. ആരാ ഇബ്നു ഉമ്മ മക്തൂം? അബ്ദുള്ള ഇബ്നു ഉമ്മ മക്തൂം, അന്ധനായ സഹാബി നമുക്ക് വന്നതാണ്. ജമാഅത്തായിട്ട് നമസ്കാരത്തിന്റെ ആ വിധി പറയാൻ വേണ്ടി ഹദീസ് വന്നിട്ട് അബ്ദുള്ള ഇബ്നു ഉമ്മ മക്തൂമിനെ റസൂലുള്ള പിൻഗാമിയായി നിശ്ചയിച്ചു. യഉം മുന്നാസ്, ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുവാൻ. വഹുവ അഅമ, അദ്ദേഹം അന്ധനായിരിക്കെ. എന്തിനാണ് ഇബ്നു ഹജർ റഹിമഹുള്ള ഈ ഹദീസ് ഉണ്ടെന്ന്? ബ്ലൈൻഡ് ആയവർക്ക് എന്ത് ചെയ്യാം? ഇമാമത്ത് നിൽക്കാം. ബ്ലൈൻഡ് ആയവർക്ക് ഇമാമത്ത് നിൽക്കാം. ബ്ലൈൻഡ് ആയവർക്ക്, അന്ധരായവർക്ക് ഇമാമത്ത് നിൽക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളൊരു മസലുണ്ട് ഫുഖഹാക്കൾക്കിടയിൽ. ചിലർ പറഞ്ഞത് ബ്ലൈൻഡ് ആയവർ അതിന് യോഗ്യരല്ല എന്നാണ്, ഇമാമത്തിന് യോഗ്യരല്ല, അവരുടെ ഇമാമത്ത് സാധുവാവില്ല. കാരണം അവരുടെ ശരീരത്തിൽ നജസ മറ്റുണ്ടെങ്കിൽ അവർക്ക് കാണാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറെ വിഷയങ്ങളുണ്ട്. അത് കാണേണ്ടതായ കുറെ വിഷയങ്ങളുണ്ട്, അത് കാണാൻ കഴിയാത്തതുകൊണ്ട് അവരുടെ നിസ്കാരം സാധുവാവില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ശരിയല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമ്മ മക്തൂമിനെ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ ഇമാമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. മാത്രമല്ല കണ്ണ് കാണുന്നവർക്ക് ഇല്ലാത്ത ചില പ്രത്യേകതകളാണ് ആർക്കുള്ളത്? കണ്ണ് കാണാത്തവർക്കുള്ളത്. പിന്നെ സഹാബത്തിന്റെ കാലം മുതൽ ഇങ്ങോട്ട് പണ്ഡിത ലോകത്ത് അതിന് കുറെ സാക്ഷ്യങ്ങളാണ്. പിന്നെ നജസിന്റെ ഒക്കെ പ്രശ്നം പറയുമ്പോൾ കണ്ണ് കാണുന്നവർക്കില്ലേ അങ്ങനെ നജസിന്റെ ഒക്കെ വിഷയം വരുന്നില്ലേ? മസ്ജിദ് നബവി നിസ്ലാസ്ലം മതങ്ങൾ വല്ല ജിഹാദിനെ മറ്റൊക്കെ പോകുമ്പോ, യുദ്ധത്തിനെ മറ്റേ പോകുമ്പോ, മദീനെ വിട്ടു പോകുമ്പോ 13 തവണ, ചില റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ചിട്ടുണ്ടെങ്കിൽ 13 തവണ ഇബ്നു ഉമ്മ മക്തൂമിനെ റസൂലുള്ള പ്രതിനിധിയായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് മദീനയിൽ. 13 തവണ. നിസ്ലാസ്ലം മതങ്ങൾ യാത്രയിലായിരിക്കും. അപ്പോ പിന്നെ അദ്ദേഹമാണ് ഇമാമത്ത് നിൽക്കുക. ഇമാമത്ത് നിൽക്കുമ്പോ ഇമാമിന്റെ ജോലിയും ഇമാമിന്റെ മറ്റു ബാധ്യതകളൊക്കെ അദ്ദേഹം നിർവഹിക്കും. ഹദീസ് സഹിയാണ്. അദീമാ അഹ്മദും റവാഹു അഹ്മദ് വ അബൂ ദാവൂദ് വലി ഇബ്നു ഹിബ്ബാൻ അൻ ആയിഷ തമിസ്ലഹു, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന്, ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഇബ്നു ഹിബ്ബാനും ഇതുപോലെ തന്നെയുണ്ട് ഒരു ഹദീസ് ഉണ്ട്. ഖലാസ്. അടുത്ത ഹദീസ് അബീ ഹുറൈറ ഉണ്ടല്ലേ, ഇബ്നു ഉമറാണ്. തയ്യിബ്. عن ابن عمر رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم صلوا من قال لا اله الا الله وصلوا خلف من قال لا اله الا الله رواه دارقطني بسند ضعيف الا صلوا على من قال على ضروري انا ودا عبد الله بن عمر رضي الله عنه نيवेदन അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സല്ലു, നിങ്ങൾ നമസ്കരിക്കുക, അലാ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന്റെ മേൽ. എന്ന് പറഞ്ഞാൽ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിച്ചവന് നിങ്ങൾ എന്ത് ചെയ്യുക? ജനാസ നിസ്കരിക്കുക. അതാണ് സല്ലു അലാ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന്റെ മേൽ നിങ്ങൾ നമസ്കരിക്കുക, അയാളുടെ ജനാസ നിസ്കരിക്കുക എന്നർത്ഥം. വസല്ലു ഖൽഫ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, വസല്ലു നിങ്ങൾ നമസ്കരിക്കുക, ഖൽഫ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന്റെ പിന്നിൽ. പിന്നിൽ അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാണ് ഇമാമ് എങ്കിൽ അയാളെ പിന്നെ നിങ്ങൾ നിസ്കരിച്ചോളീം. അയാളിന്റെ പുണ്യാളനാണെങ്കിലും പാപിയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിച്ചവൻ അവന്റെ പേരിൽ നിങ്ങൾ നിസ്കരിച്ചോളീം. അതാണ് ഹദീസ് അറിയിക്കുന്നത്. പക്ഷേ ഇമാം ദാറഖുത്തനിയാണ് സുന്നനിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. റവാഹു ദാറഖുത്തനി വഹുവ ബിസനദിൻ ളൈഫ്, ഹദീസ് തീർത്തും ദുർബലമാണ്. ദുർബലം എന്നല്ല, തീർത്തും ദുർബലാണ് ഈ ഹദീസ്, തീർത്തും ദുർബലാണ്, തെളിവിന് യോഗ്യല്ല. അതിൽ കുറെ റാവിമാരുണ്ട്. മത്രു പിന്നെ തീർത്തും ദുർബലർ, അതേപോലെ വ്യാജ ഹദീസ് നിർമ്മിക്കുന്ന റാവിമാർ വരെ അതിലുണ്ട്. അബുൽ ബുഖ്തരിയെ പോലുള്ളവര്, അതേപോലെ ഖാലിദ് ബിൻ ഇസ്മായിലിനെ പോലുള്ളവര്, വേറെയും അങ്ങനത്തെ റാവിമാരുണ്ട്. അതിന്റെ അതിലെ അബു ഹുറൈറയെ ചേച്ചനാരല്ലോ അല്ലല്ല, താലേക്കിലൊന്നുമില്ല അല്ലേ. തൈബ് അൻ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇദാ അത അഹദുക്കും അസ്സലാ വൽ ഇമാമു അലാ ഹാലിൻ ഫലിയഫ്അൽ കമാ യസ്നഉൽ ഇമാം ഫലിയസ്നാന നല്ലോടാ ഫലിയസ്ന അല്ലേ ഖലാസ് فليصنع كما يصنع الامام اوكي فليصنع لا لا هذا شريعه لا فليصنع لام الامر فلننا പറയണം. طيب اذا علي بن ابي طالب النيادر امير المؤمنين علي بن ابي طالب ابو الصبطين رضي الله عنه النيادر رسول الله صلى الله عليه وسلم قال اذا اتى احدكم നിങ്ങളിൽ ഒരാൾ വന്നാൽ എവിടെക്ക് അസ്സല നമസ്കാരത്തിലേക്ക് നമസ്കാരത്തിലേക്ക് നിങ്ങളിൽ ഒരാൾ വന്നാൽ വൽ ഇമാമു അലാ ഹാലിൻ ഇമാം ഒരവസ്ഥയിലായിരിക്കെ നിസ്കാരത്തിന്റെ ഒരവസ്ഥയിൽ ഇമാമായിരിക്കെ റുക്കൂഇൽ സുജൂദിൽ ഇഅ്തിദാൽ ഇങ്ങനെ ഒരവസ്ഥയിൽ ഇമാമായിരിക്കെ നിങ്ങൾ നമസ്കാരത്തിലേക്ക് വന്നാൽ ഫല്യസ്നൽ കമാ യസ്നഉൽ ഇമാം ഇമാം ചെയ്യുന്നത് പോലെ അവനും ചെയ്യട്ടെ ഇമാം ചെയ്യുന്നത് പോലെ അവനും ചെയ്യട്ടെ ഇദാ തഅഹദുക്കും അസ്സലാ നമസ്കാരത്തിലേക്ക് നിങ്ങൾ ഒരാൾ വന്നാൽ വൽ ഇമാമു അലാ ഹാലിൻ ഇമാം ഒരവസ്ഥയിൽ ആയിരിക്കെ നിസ്കാരത്തിലാണ് ഇമാം ഇമാം നിസ്കാരത്തിന്റെ ഏതെങ്കിലും ഒരവസ്ഥയിലായിരിക്കെ നിങ്ങൾ നിസ്കാരത്തിലേക്ക് വന്നാൽ ഫൽ യസ്നൽ അവൻ ചെയ്യട്ടെ കമാ യസ്നഉൽ ഇമാം ഇമാം ചെയ്യുന്നത് പോലെ അല്ലേ. എന്താ പറഞ്ഞേ? ആ ഇമാം റുക്കൂലാണെങ്കിൽ ആ റുക്കൂലിക്ക് പോകണം, സുജൂദിലാണെങ്കിൽ സുജൂദിക്ക് പോകണം. ചില ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യും ഇമാം കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്, അത് പാടില്ല. ഇമാം ഏതൊരു ഹാലിലാണോ ആ ഹാലിൽ ഇമാമിനെ തുടരുകയാണ് വേണ്ടത്. അതാണ് ഹദീസ് അറിയിക്കുന്നത്, ഇമാമിനെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ എന്തു വേണം ഇമാമിനെ ആ ഹാലിൽ തുടരുന്നതിന് മുമ്പ് എന്ത് വേണം? തക്ബീറത്തുൽ ഇഹ്റാം വേണം, മനസ്സിലല്ലേ. ഇമാം റുക്കൂലാണെങ്കിൽ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? റുക്കൂലിക്ക് പോകാൻ പാടുള്ളൂ. സുജൂദിലാണെങ്കിൽ യുദ്ധത്തിലാണെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം അത് വേണം, മനസ്സിലായി. തക്ബീറത്തുൽ ഇഹ്റാം അത് നിസ്കാരത്തിന്റെ റുക്കനാണത് ചൊല്ലിയിട്ട് ഈ ഇമാമിനെ തുടരാൻ പാടുള്ളൂ. ഹദീസ് ഇമാം തുർമുദി അല്ലെ, റവാഹു തുർമുദി ബി സനദിൻ ദഈഫ്. ഇമാം തുർമുദി ആണ് റിപ്പോർട്ട് ചെയ്തത് ദഈഫായ സനദോടുകൂടി. പക്ഷെ ഈ ഹദീസ് ദഈഫായ സനദാണെങ്കിലും പിന്നെ അതിന് ദഈഫ് എന്ന് പറയാൻ കാരണം മുആദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈലയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല തബിയാണ് അദ്ദേഹം എന്ത് ചെയ്തില്ല, മുആദിൽ നിന്ന് നേരിട്ട് കേട്ടിട്ടില്ല എന്നുള്ള ഒരു വിഷയത്തിലാണ് ഇതിനെ ദുർബലാക്കിയിട്ടുള്ളത്. ഇമാം ഇബ്നു ഹജറിന്റെ ഹുക്കുമാണത്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തു ബി സനദിൻ ദഈഫ്. ആരാ പറയുന്നത്? അത് ഇമാം ഇബ്നു ഹജറാണ്, ഇബ്നു ഹജർ ആണ് പറയുന്നത്. പക്ഷേ പിന്നെ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈലെ മുആദ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ല എന്ന ന്യായത്താലാണ് അതിനെ ദുർബലാക്കുന്നത്. പക്ഷേ ഈ ഹദീസിന് വേറെയും സനദുണ്ട്, മനസ്സിലായി. അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല കേട്ട സഹാബികളിൽ നിന്ന് തന്നെ ഇതിന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്, വേറെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹദീസ് സഹിയാണ്, ഹദീസ് സഹിയാണ്. വേറെ സനദിൽ ഇത് സഹിയായി വന്നിട്ടുണ്ട് നടത്തും. ഖലാസ്, ഇതിൽ ഇഷ്കാലില്ലല്ലോ, ഹദീസിന് വിഷയമൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ ജമാഅത്ത് നമസ്കാരവും ഇമാമത്തുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് ഇത്രയും കാലം ചെയ്തത് ഇവിടെ നമ്മൾ വിശദീകരിച്ചത്. ഇനി ബാങ്ക് കൊടുത്ത് വരുന്നതിനെ കുറിച്ച് പറയേണ്ടയില്ല. ഇഖാമത്ത് കൊടുത്താലാണ് ആളുകൾ എന്ത് ചെയ്യുക, ഹൈ സ്പീഡിൽ ഓടുക അല്ലെ. ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പള്ളിക്ക് വരണമാകുമ്പോ എപ്പോഴും പള്ളിയിൽ വരേണ്ടത് എങ്ങനെയാണ്? ഒതുക്കത്തിലാണ്. പിന്നെ ബാങ്ക് കൊടുത്തിട്ട് ഒരാൾ വരികയാണെങ്കിൽ അല്പം വേഗതയിൽ വന്നാലും നിസ്കാരത്തിനെ ബാധിക്കണില്ല, ഖുശൂഇനെ ബാധിക്കണില്ല, മനസ്സിലല്ലേ. എന്തുണ്ട്? ഇഖാമത്തിനും ബാങ്കിന് ഇടയിൽ ടൈം ഉണ്ടല്ലോ. അതേസമയം ഇഖാമത്തിൽ ഒരാൾ ഓടി വരികയാണെങ്കിൽ എന്താണ്, അയാളുടെ നിസ്കാരം മുഴുവൻ ഏത്തോടെല്ലാം മാരിയായിരിക്കും, കരച്ചുകൊണ്ടായിരിക്കും, ഖുശൂ ഉണ്ടാവില്ല. അതുകൊണ്ട് ഖുശൂവിനെ ബാധിക്കണതുകൊണ്ടാണ് ഇഖാമത്ത് കേൾക്കുമ്പോൾ നിങ്ങൾ വന്ന. അതിന്റെ അർത്ഥം ഇഖാമത്ത് കേട്ടാലേ വരണം എന്നല്ല, ബാങ്ക് കേട്ടാൽ തന്നെ എന്ത് ചെയ്യണം, പള്ളിയിൽ വരണം. പക്ഷെ ഇഖാമത്ത് കേട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ആ നിസ്കാരം തുടങ്ങി ചാട്ടിട്ട് പായാൻ പാടുള്ളതല്ല, ഒതുക്കത്തിലാണ് വരേണ്ടത് എന്നർത്ഥം. അമ്മ മനസ്സിലായേ? ഇനി ഇൻഷാ അടുത്ത ആഴ്ച നമുക്ക് സലാത്തുൽ മരിയദ് അല്ലേ, സലാത്തുൽ മുസാഫിർ വൽ മരിയദ്, യാത്രക്കാരുടെ നിസ്കാരം, രോഗിയുടെ നിസ്കാരം.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മാഇൻ. അസ്സലാമു അലൈക്കും.